എൻ്റെ പേര് സന. ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുന്നത് പ്രശസ്ത എഴുത്തുകാരനും നാട്ടറിവി ഗവേഷകനുമായിട്ടുള്ള വി എച്ച് ദിരാർ സാറിനെയാണ്. സാറിൻ്റെ പേര്?
എൻ്റെ പേര് വി എച്ച് ദിരാർ.
വയസ്സ്?
വയസ്സ് 55 വയസ്സായി.
ചേനത്ത് പാരമ്പര്യമായി താമസിക്കുന്നതാണോ?
അതെ, ചേനത്ത്. പിന്നെ ജനിച്ചു വളർന്ന ചേനത്താണ്. പിന്നെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ തന്നെ കുട്ടിക്കാലം പോലെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്.
ഒരു കാർഷിക ഗ്രാമം എന്ന നിലയിൽ ചേനത്തിന്റെ ചരിത്രത്തെ കുറിച്ച് എന്താണ്?
ചേനത്തിന്റെ എഴുതപ്പെട്ട ചരിത്രങ്ങളിലൊന്നും അത്ര പരാമർശങ്ങളില്ല. അത്ര എന്നല്ല, പ്രത്യേകിച്ച് ഒരു പരാമർശം ഇല്ലല്ലോ. ചേനം ഒരു കാർഷിക ഗ്രാമം ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഒരു ചേനത്തിന്റെ ഒരു ഭൂപ്രകൃതി നോക്കിയാൽ തന്നെ ചേനത്തിന്റെ ചുറ്റുപാടും മുഴുവൻ കൃഷിനിലങ്ങളും നടുക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു കരയും, വേണമെങ്കിൽ തുരുത്ത് എന്ന് പറയാം. ആ തുരുത്താണ് ചേന. അപ്പം ഇവിടെ ഒരു മനുഷ്യവാസം ആധുനിക കാലത്ത് ഉണ്ടായിട്ട്, ഇപ്പോൾ നമ്മൾ പഴയ കാരണന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അനുസരിച്ച് ഒരു 250-300 വർഷത്തെ പഴക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ മിക്കവാറും ആ കാലത്ത് 200-300 വർഷം മുമ്പ് മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ താമസാക്കിയിട്ടുള്ള ആളുകളാണ്. അതിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ കോറാട്ടിൽ നമ്മുടെ ഒരു രാമൻ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു കേട്ടതനുസരിച്ചും മറ്റു പലരും പറഞ്ഞിട്ടുള്ളതനുസരിച്ച് അവരാണ് ചേനത്ത് ആദ്യം വന്ന് താമസാക്കിയത്. ഈ ചേനം എന്ന പേര് വരാനുള്ള കാരണം അദ്ദേഹം പറഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ചേനയുടെ രൂപമാണ് ഈ തുരുത്തിനുള്ളത്. അപ്പം അതുകൊണ്ടാണ് ഈ ചേനം എന്നൊരു പേര് വന്നതെന്ന് പറയുന്നത്. അപ്പം അവരോട് താമസാക്കി. അതുപോലെ പല ഭാഗത്തുനിന്നും ഭൂമിയില്ലാത്തവരും മറ്റുമായിട്ടുള്ള ആളുകളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ ആളുകളും വന്നിരിക്കുന്നത് പഴയ മലബാറിൽ നിന്നാണ്. അതായത് തൃപ്പയാർ പുഴയുടെ അക്കരയുള്ള മലബാർ, മറ്റേ വാടാന നാട്ടിക, എന്താ പറയുക, തൃപ്പയാർ, അങ്ങനെയുള്ള ആ പ്രദേശങ്ങളുണ്ടല്ലോ. പിന്നെ ഇപ്പുറത്ത് വരികയാണെങ്കിൽ ആലപ്പാട്, ആ പരിസരങ്ങളിൽ നിന്നൊക്കെ ആയിട്ട് വന്നിട്ടുള്ള കുടുംബങ്ങളാണ്. പല തറവാട്ടുകളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പടിക്കശ്ശേരിയുമായിട്ടുള്ള കുടുംബങ്ങളൊക്കെ ഈഴോ കുടുംബങ്ങളാണ്. അവർ കൊടുങ്ങല്ലൂർ തുടങ്ങിയിട്ടുള്ള ആ മേഖലകളിലാണ് ധാരാളമായിട്ട് അവരെ കാണാൻ പറ്റുക. ഇവിടെയുണ്ട് പണിക്കശ്ശേരി കുറച്ച് കുടുംബങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് കർഷക തൊഴിലാളികൾ എന്ന രീതിയിലൊക്കെ എത്തപ്പെട്ടുള്ള ആളുകൾ, ഒരുപക്ഷെ സാധ്യത നിൽക്കുന്നത് വെച്ചാൽ ഈ പ്രദേശം മുഴുവൻ ചിറ്റൂർമനയുടെ ആയിരുന്നല്ലോ. ചിറ്റൂർമനക്കാരുടെയും അധീനതയിലുണ്ടായിരുന്ന കൃഷിയിടങ്ങളാണ്. ആ കൃഷിയിടങ്ങളിൽ കൃഷി പണി ചെയ്യാനായിട്ട് അവരായിട്ട് തന്നെ സ്ഥലം കൊടുത്ത് ഇവിടെ പാർപ്പിച്ചതാവാനാണ് സാധ്യത. അതിൽ പ്രത്യേകിച്ച് നോക്കിയാൽ തന്നെ അറിയാവുന്ന ഒരു കാര്യം വെച്ചാൽ ചേനത്ത് താമസിക്കുന്ന ആളുകൾ സവർണരില്ല, മുഴുവൻ അവർണരാണ്. അപ്പം നായർ മുതലുള്ള ഒരു ഉയർന്ന വിഭാഗവും ചേരത്തില്ല. ഉള്ളത് ഈഴവരുണ്ട്, പിന്നെ പുലിയ വിഭാഗത്തിൽപ്പെട്ടുള്ള എസ് സി, അതുപോലെ വേട്ടുവ, അവർ എസ് സി ആണല്ലോ, അവരുണ്ട്. പിന്നെ മുസ്ലിംസ് ഉണ്ട്. ഒരു കഴിഞ്ഞ വേറൊരു ജാതി വിഭാഗങ്ങളും ഇല്ല. അപ്പം പൂർണ്ണമായിട്ടും ഈ എന്താ പറയുക, പണിയാള സമൂഹം അധിവസിക്കുന്ന ഒരു പ്രദേശമാണ് ഈ തുരുത്ത്. അപ്പം അങ്ങനെ വളരെ 200-300 മുമ്പ് അവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ പണിയെ വികസിപ്പിക്കുന്നതിനും പണി എടുപ്പിക്കുന്നതിനും വേണ്ടി എത്തിച്ചായിരിക്കണം. അപ്പം അതിൽ ഈ പണ്ട് ചേനത്തെ ഒരു ഭഗവതി ക്ഷേത്രം ഉണ്ടല്ലോ, ആലിൻ്റെ അടുത്തുള്ള ആ ഭഗവതി ക്ഷേത്രത്തിൽ ഈ ഉള്ള ഭരണി ആയി ബന്ധപ്പെട്ട ഇതുണ്ടല്ലോ, ഉത്സവം ഉണ്ടല്ലോ. ആ ഉത്സവത്തിനോടനുബന്ധിച്ച് ഈ പിന്നെ കുതിരകളി എന്ന് പറഞ്ഞ വേലയുണ്ട്. മറ്റേ ഇവർ നമ്മുടെ ഇവിടുത്തെ പോലെമാർ നടത്തുന്ന ആ വേലയ്ക്കൊരു പാട്ടുണ്ട്. അതായത് ആ പാട്ടിൽ എൻ്റെ പ്രധാനപ്പെട്ട പരണത്തേരട്ടപ്പൻ വാരിയെറിഞ്ഞൊരു വിത്ത്, കുളങ്ങര നല്ലമ്മ കാത്തുരക്ഷിക്കണ വിത്ത്. പരണത്തേരട്ടപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുവനം ഇരട്ടേപ്പനാണ്. അപ്പോൾ അദ്ദേഹം വിത്ത് വാരിയെറിഞ്ഞു. ആ വാരിയെറിഞ്ഞ വിത്തൊക്കെ സംരക്ഷിക്കാനാണ് ഈ ഭഗവതി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭഗവതീനെ ആരാധിക്കുന്ന ഒരു ഇവിടുത്തെ കീഴാള സമൂഹമാണ്. അപ്പോൾ ബ്രഹ്മസ്വത്തിൻ്റെയും പണ്ടങ്ങനെയാണല്ലോ, സ്വത്ത് ഭൂസ്വത്ത് മുഴുവൻ ബ്രഹ്മസ്വത്തിൻ്റെയും ദേവസ്വത്തിൻ്റെയും ഒക്കെ ആയിട്ടുള്ള കിടക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ കൈകാര്യം ചെയ്യുന്നത് ബ്രാഹ്മണന്മാരാണ്. അപ്പം അതിൽ അടിയാളരായിട്ട് വന്നിട്ടുള്ള വിഭാഗമാണ്. പിന്നെ ചേരത്തിന് അങ്ങനെ അതേസമയം തന്നെ
കാർഷിക സമരങ്ങൾ,
ആ അതുണ്ട്. ചേരത്തിൻ്റെ ആദി സമൂഹം അല്ല, ഈ പറഞ്ഞ രീതിയിൽ ഇങ്ങനെ രൂപപ്പെട്ടു വന്ന സമൂഹം ആണ് ഉള്ളത്. പിന്നീട് വരുന്നത് ഈ ഇവിടുത്തെ ആധുനിക കാലത്ത് രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി ബന്ധപ്പെട്ട് ചേരത്തിൻ്റെ ചരിത്രത്തിലുള്ള ചില സംഗതികളാണ്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം, ഇപ്പോൾ ചേരം സി പി ഐയുടെ ഒരു മോസ്കോ ആയിട്ടാണ്, എൻ്റെ കുട്ടിക്കാലത്ത് സി പി ഐയുടെ ഒരു മോസ്കോ ആണ്. വേറെ ഉള്ള പിന്നുള്ള കോൺഗ്രസ്സുകാർ, കുറച്ച് കോൺഗ്രസ്സുകാർ, ബാക്കിയൊക്കെ സി പി ഐക്കാരാണ്. അപ്പോൾ വളരെ അത് ഈ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു രാഷ്ട്രീയ സംഘടന എന്ന രീതിയിൽ അതിനകത്ത് കർഷക തൊഴിലാളികൾ മുഴുവൻ അതിനുവേണ്ടി നിർക്കുക ചെയ്ത് കർഷകരായിട്ടുള്ള ആളുകൾ കോൺഗ്രസ്സുകാർ. ആ കർഷകരുണ്ടാവുന്നതിന് ഭയങ്കര തമാശയാണ്. അത് ഉപരിഷ്കരണ നിയമമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. 57 ഉപരിഷ്കരണ നിയമം വരെ വന്നത് വഴി പിന്നെ എന്താ പറയുക, പാട്ടത്തിനടുത്ത് കൃഷി ചെയ്തിരുന്ന പാട്ടക്കുടിയാന്മാർ ആയിരുന്ന ഈഴവന്മാർ ഭൂടമകളായിട്ട് മാറാണ്. ആ ഭൂടമകളായിട്ടുള്ള മാറിയ ഭൂരിപക്ഷ ആൾക്കാരാണ് കോൺഗ്രസ്സുകാരായിട്ട് പോയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ സംഘർഷങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ മിനിമം പിന്നെ മിനിമം കൂലിക്ക് വേണ്ടിയുള്ള സമരങ്ങളൊക്കെ ഗംഭീരമായിട്ടൂടെ നടന്നിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയ സമരം നടന്നത് ചേരത്താണെന്നാണ് ഞാൻ എൻ്റെ ഒരു ഓർമ്മ. അതുപോലെ തന്നെ പാട്ടം, നെല്ല് അളക്കുന്നതിൻ്റെ പാട്ടം, 5-1 പാട്ടത്തിന് വേണ്ടിയുള്ള സമരങ്ങൾ, പിന്നെ മിനിമം വേതനത്തിന് വേണ്ടിയുള്ള സമരം, അതൊക്കെ വളരെ ശക്തമായിട്ട് നടന്നിട്ടുള്ള സ്ഥലമാണ്. അത് ആ സമരത്തിലൂടെയാണ് ആ സമരം നടത്തുന്നതിലും ആ സമരം വഴിയും പിന്നെ ഈ സി പി ഐക്ക് ഒക്കെ ഒരു ശക്തമായൊരു അടിത്തറ കൂടി ഉണ്ടായിരുന്നത്. പിന്നെ ചേരത്തിൻ്റെ ഒരു ഒരു സവിശേഷമായൊരു കാര്യമെന്ന് പറയുന്നത് ഒരു കൂട്ടായ്മ, നല്ലൊരു കൂട്ടായ്മ ഇവിടെയുണ്ട്. രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരു ഒരു ഗോത്ര സമൂഹത്തിൻ്റെ ഒരു സ്വഭാവം പോലുള്ളൊരു കൂട്ടായ്മ ഉണ്ട്. അതിന് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു ഒറ്റപ്പെട്ട ദ്വീപാണ്. ഈ ദ്വീപിലേക്കുള്ള ഏക വഴി എന്ന് പറയുന്നതാണ് ചേർത്തിൽ നിന്ന് പെരുമ്പളശ്ശേരി വഴി വരുന്ന ഈ പാടം കയറി പോകുന്ന ഒരൊറ്റ റോഡേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് പണ്ട് അക്കരയ്ക്ക് പോകാന്ന് പറയാം, ചേർപ്പിലേക്ക് പോകാന്ന് ആരും പറയാറില്ല. അത് ആ റോഡ് തന്നെ മഴക്കാലത്ത് മുങ്ങിപ്പോവും. പിന്നെ വഞ്ചിയിലാണ് യാത്ര. അപ്പോൾ ആ ഒരു പ്രദേശത്തുള്ള ആളുകൾ പരസ്പരം സഹകരിച്ചും പരസ്പരം ഐക്യപ്പെട്ടും മാത്രമേ അവർക്ക് ജീവൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. മറ്റു ആശ്രയങ്ങൾ കുറവാണ്. പിന്നെ ചില വേറെ വരുമാനങ്ങളില്ലല്ലോ. കൃഷിയും ആയി ബന്ധപ്പെട്ടുള്ള ജീവിതമാർഗം, പിന്നെയുള്ള കുറച്ച് പശു വളർത്തൽ, അങ്ങനെയുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സ്വാഭാവികമായി ഒരു സാമൂഹ്യമായ കൂട്ടായ്മ, ഒന്നിച്ച് ഒരു സ്ഥലത്ത് ജീവിക്കുക, ഒറ്റപ്പെട്ട രീതിയിൽ ജീവിക്കുക എന്നുള്ളൊരു സമൂഹത്തിനുണ്ടായി വരുന്നതാണ്. അത് അടുത്ത കാലത്തൊക്കെ ആയിരിക്കും അതിന് കുറച്ചൊക്കെ ഒരു കുറവ് വന്നിട്ടുണ്ടാവുക. പിന്നീടാണ് ഈ ഗൾഫ് മേഖലയിലേക്കൊക്കെ ആളുകൾ തൊഴിലന്വേഷകരായിട്ട് പോകുന്നതും അങ്ങനെ ഗൾഫ് പണം വരാൻ തുടങ്ങുന്നത്. അതുവരെ 90% എന്ന് പറയുന്നത് കൃഷിയാണ്. പിന്നെ കൃഷിയിൽ നിന്ന് അല്ലാത്തൊരു വരുമാനം, ഗൾഫിൽ പോകുന്നതിന് മുമ്പ് ബോംബെ ഒരു പ്രധാന കേന്ദ്രമായിരുന്നു. കുറേ ആളുകൾ എൻ്റെ കുട്ടിക്കാലത്ത് തന്നെ പലരും ഇവിടുത്തെ പല ആളുകളും ബോംബെ പോയിട്ടുള്ള ആളുകളാണ്. ബോംബെയിൽ പലതരം ജോലികൾ ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. ആ ബോംബെയിലേക്ക് തൊഴിലന്വേഷകരായി കുടിയേറിപ്പോയ പ്രവാസികളായിട്ടുള്ള ആളുകളാണ് പിന്നീട് ആദ്യഘട്ടത്തിൽ ഗൾഫിൽ പോകുന്നത്. അങ്ങനെയാണ് ഗൾഫ് മണിയായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു 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 സാമ്പത്തിക പ്രവർത്തനം ചേരത്തുണ്ടാവണം. ഇതാണ് പൊതുവിൽ പറയാനായിട്ട് പറ്റുക. വളരെ കുറവാണ്. അത് ഒരു പക്ഷേ ഇതുകൊണ്ട് തന്നെയായിരിക്കും. കാരണം അങ്ങനെ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് പുറകിലേക്ക് പോകാവുന്ന ഒരു ചരിത്രം ഈ പ്രദേശത്ത് ഇല്ലാത്തതുകൊണ്ടും കൂടിയാവും. എടുത്തു പറയാവുന്ന ഒരു ഒരു പുരാവൃത്തം, മിത്ത് എന്ന് പറയുന്നത് ചേരത്തുപ്പാപ്പയുടെയാണ്. ഇവിടെ ഒരു കുഞ്ഞൊരു കാവുണ്ട്, ചേന പാടം കയറി വന്ന് ചേന ജംഗ്ഷനിൽ വരുമ്പോൾ വലത്തോട്ട് വന്ന് ചെറിയൊരു കാവാണ് അത്. ആ കാവ് ചേലത്തുപ്പാപ്പാട കാവ. അപ്പോൾ വീടുകളിലൊക്കെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വീടുകളിലൊക്കെ പാമ്പിനെ കാണുകയൊക്കെ ചെയ്ത ഇപ്പോഴും അത് തുടരുന്നുണ്ട്. പാപ്പാക്ക് ഇത് കൊടുക്കുക, എന്താ പറയുക, നേർച്ച കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു അത്. അതിൻ്റെ കഥ എങ്ങനെയാണ്, ചേനത്ത് ഈ ഒരു ഒരു വേല കുടുംബമുണ്ട്, അത് അവരിപ്പോഴും ഉണ്ട്. ഈ നേരത്തെ പറഞ്ഞ മുസ്ലിം, പുലയ, ഈഴവ, വേട്ടുവ എന്ന സമുദായങ്ങളെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരേ ഒരു വേല സമുദായത്തിൽപ്പെട്ട കുടുംബക്കാരവരാ. അദ്ദേഹം വൈദ്യനായിരുന്നു. ഒരുപക്ഷെ ഈ ഗ്രാമത്തിലെ വൈദ്യന്മാരുടെ ആവശ്യം ഒരു കാലത്ത്, പ്രത്യേകിച്ച് ഈ ദളിത് സമൂഹങ്ങളുടെ അല്ലെങ്കിൽ അവർണ സമൂഹങ്ങൾക്കകത്തുള്ള വൈദ്യനാണ്, വൈദ്യന പാരമ്പര്യമുള്ള വിഭാഗമാണ് വേലന്മാർ. മറ്റുള്ളവർക്ക് വേറെ വൈദ്യന്മാരൊക്കെ ഉണ്ടല്ലോ സവർണ സമൂഹത്തിൽ. അപ്പോൾ ആ അങ്ങനെയായിരിക്കാം ആ വേല സമൂഹം ഇവിടുത്തെ ചികിത്സയും ഇവിടുത്തെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് വന്ന് പാർപ്പുറപ്പിച്ച് വരാൻ സാധ്യത. അപ്പോൾ ഈ ഉപ്പാപ്പിൻ അവിടുത്തെ പഴയ തലമുറയിൽപ്പെട്ട ഒരു വേലനുണ്ട്, അവരും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ഇവർ രണ്ട് പേരും, ഉപ്പാപ്പ മന്ത്രവാദിയും ഇദ്ദേഹം വൈദ്യനുമാണ്, ഇവർ രണ്ടുപേരും അടുത്ത സുഹൃത്തുക്കൾ. ഇവർ രണ്ടുപേരും കൂടി ഏതോ ഒരു സ്ഥലത്ത് പോയി ഇതുപോലെ എന്തോ ഒരു വൈദ്യം മന്ത്രവാദക്കായി ബന്ധപ്പെട്ട പരിപാടിക്ക് പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് വരുമ്പോൾ സമയം ഒരുപാട് വൈകി, രാത്രിയായി. അപ്പോൾ നടന്നു വരുന്ന വഴിയിൽ ഒരു വീട്ടിലൊരു വിളക്ക് കാണും. അപ്പോൾ അവർ ആ വീട്ടിലേക്ക് കയറിയിട്ട് പറയും, ഞങ്ങളിങ്ങ് കുറച്ച് ദൂരം പോകാനുണ്ട്, പിന്നെ തലചായ്ക്കാനായിട്ടൊരു സ്ഥലം വേണം, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളിവിടെ കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ കുറച്ച് പ്രായമുള്ള സ്ത്രീ, അപ്പോൾ അവർ പറയല്ല ഇവിടെ ആർക്കും കിടക്കാൻ പറ്റില്ല, ഞാൻ തന്നെ പുറത്തേക്ക് പോവാണ്, എൻ്റെ മോള് മാത്രം ഇവിടെ കിടക്കുള്ളൂ, കുറേ കഴിഞ്ഞാൽ ഒരു ഒരു സർപ്പം വരും മോളുടെ മൂടിയും കിടക്കുക. അപ്പോൾ ഇവർ പറയും അതാണോ പ്രശ്നം, ആ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചാലാന്ന് പറയും, ഇനി അതിനെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവില്ല നിങ്ങൾക്ക്, ഒരു ഒരു തോർത്തും കുറച്ച് ഒരു പോലെ പഴം പാലും സംഘടിപ്പിച്ച് തരാൻ പറയും. അപ്പോൾ അതവർ സംഘടിപ്പിച്ച് കൊടുക്കും. കുറേ കഴിയുമ്പോൾ സർപ്പം ഇങ്ങനെ വരും, അപ്പോൾ ഇവരിങ്ങനെ ഈ തോർത്തിങ്ങനെ വിരിച്ചിട്ട് ഈ പാലും പഴമോടെ വെച്ച് അത് കഴിച്ചിട്ട് അതിൽ കിടന്നോളാൻ പറയും. സർപ്പം അത് കഴിച്ച് അതിന് കൊടുക്കും, അതിന് ചുട്ടി കൂട്ടി കൊണ്ടുവന്ന് ഇവിടെ ചേർത്ത് സ്ഥാപിച്ചു. അവിടെ എപ്പോഴും ഒരു ഒരു അന്നൊരു പാലുണ്ടായിരുന്നു, എനിക്ക് വീട് പോയതുകൊണ്ട്. അതാണ് കാവ്, അതാ ഉപ്പാപ്പാട് കാവ്. അപ്പം ആ ഒരു സർപ്പ സങ്കല്പമായി ബന്ധപ്പെട്ട് ഉള്ള ആ ഒരു കാവാണ് ചേനത്ത് പറയാവുന്ന ഒരു 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 മിത്ത്. വേറെ സംഗതികളിൽ പിന്നെ ഒരു 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 കഥ പറയുന്നത് വെച്ചാൽ ചേന്നില നായരുമായി ബന്ധപ്പെട്ടാണ്. ചേന്നില നായരുടെയായിരുന്നു അത്, നമ്മുടെ ഇതിൽ മാത്രമല്ല ഈ പ്രദേശത്തൊക്കെ ഉണ്ട്. ഈ പെരുമ്പളിശ്ശേരിയിൽ തന്നെ ഒരു ചേന്ന് അവിടെയുണ്ട്. പിന്നെ ചില പുസ്തകങ്ങളിൽ അതിലൊരു റെഫറൻസ് എവിടെയോ ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നുണ്ട്. എനിക്കൊരു 19-ാം നൂറ്റാണ്ടിൽ കേരളം എന്ന പുസ്തകത്തിൽ എവിടെയോ ചെറിയൊരു ഒരു റെഫറൻസ് ഉള്ള മാതിരി തോന്നുന്നു. അത് ചേന്നിന് നായരെയായിരുന്നു ഈ പാടം മുഴുവനാണ്. അങ്ങനെ ചേന്നിന് നായരും ഈ പിന്നെ എന്താ പറയുക നമ്മുടെ ചിറ്റൂർ മഞ്ഞ തമ്മിൽ അത് ഇതിന് അവകാശ തർക്കം എന്തുകൊണ്ടാവുകയും ഈ സ്വത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി ചേന്നില നായരെ കൊന്നു ചിറ്റൂർ മനക്കാർ എന്നാണ് ഒരു ഒരു പറഞ്ഞു കേൾക്കുന്നൊരു കഥ. അതും ഏതോ ഒരു 100-ാം നൂറ്റാണ്ടിലെ കഥയാണത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡെഡ് ബോഡി അടക്കം ചെയ്തിരിക്കുന്ന ചേനത്താണ്. അതിനൊരു ഇപ്പോൾ ചേനത്ത് പിന്നെ ഇവിടെ ആലുക്കലുള്ള ഭഗവതി ക്ഷേത്രത്തിൻ്റെ മുമ്പിലുള്ള ഒരു പാല, വലിയൊരു പാലമരമുണ്ട്. ആ പാലമരത്തിൻ്റെ അടിയിലാണ് അടക്കം ചെയ്തിരിക്കുന്നതെന്നാണ് ഈ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുള്ള കഥ. അതിനൊക്കെ അത് വസ്തുതലത്തിനൊന്നും പറയില്ല. ഇതാണ് ഇത് രണ്ടാമത് പറയാവുന്ന ഒരു കഥ.
സാറിൻ്റെ നാടൻ ശാസ്ത്ര സാങ്കേതികം എന്ന ശാസ്ത്ര സാങ്കേതിക പാരമ്പര്യം എന്ന് പറയുന്ന പുസ്തകത്തിലെ ഇരുമ്പയർ, കേരളത്തിലെ ഇരുമ്പയർ സംസ്കരണ ചരിത്രത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, അതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ?
ഓക്കെ. അതൊരു അത്യാവശ്യം വലിയൊരു പഠനമായിരുന്നു.
അതിലേക്ക് നയിച്ചത് അതിനെ കുറിച്ച് പഠിക്കണമെന്ന് തോന്നിക്കാറ്?
അത് ഞാൻ കോളേജിൽ പഠിച്ച് പഠി എൻ്റെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ ശേഷമേ പിന്നെ ഈ നാട്ടറിവുകളെ സംബന്ധിച്ച് നാടൻ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ സംബന്ധിച്ച കാര്യങ്ങളെ കണ്ടെത്തുന്നതിനും അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി മദ്രാസിൽ ഒരു സംഘടനയുണ്ട്, ശാസ്ത്രജ്ഞന്മാരുടെ സംഘടന. അത് പാട്രിയോട്ടിക് പീപ്പിൾ ഓറിയൻറ്റഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് അവർ ഒരു സംഘടന ഉണ്ടാക്കി. അപ്പോൾ അത് ഇതിൽ കേരള ഇന്ത്യയിൽ തന്നെ സമുന്നതരായിട്ടുള്ള ഒത്തിരി ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവർ പ്രധാന കാര്യം ശാസ്ത്രമല്ലാണ്ട് യൂറോപ്പിലാണെന്നും എന്നൊരു പൊതുവിശ്വാസം ഉണ്ടല്ലോ. നമുക്ക് അറിവ് ജ്ഞാനപാരമ്പര്യം ഒന്നുമില്ല എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു കൊളോണിയൽ കാഴ്ചപ്പാട് പൊതുവിലുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ അറിവ് എന്താണ്, ഇന്ത്യയുടെ പാരമ്പര്യ സിദ്ധമായിട്ടുള്ള അറിവുകൾ ഏതൊക്കെ മേഖലയിലുണ്ട്, അവയിൽ എന്തെല്ലാം ഇപ്പോൾ അവശേഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആ അറിവുകളും ആധുനിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും തമ്മിൽ സംവദിക്കുക, അത് തുറന്ന ഒരു ഒരു വേദി, ഇത് രണ്ട് ഒരു ഡയലോഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഉദ്ദേശിച്ചിട്ടാണ് ഈ പാട്രിയോട്ടിക് പീപ്പിൾ ഓറിയൻറ്റഡ് സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ടായത്. അപ്പോൾ ആ ഫൗണ്ടേഷനിൽ കേരളത്തിൽ നിന്നുള്ളൊരു മെമ്പറായിരുന്നു വളരെ പ്രമുഖ ഗാന്ധിയനായിട്ടുള്ള ഡോക്ടർ കെ ആർ. അപ്പോൾ ആ ഫൗണ്ടേഷനിൽ കേരളത്തിൽ നിന്നുള്ളൊരു പ്രതിനിധിയായിരുന്നു ഡോക്ടർ കെ അരവിന്ദാക്ഷി. അദ്ദേഹം കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവ ഗാന്ധിയനാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ സുഹൃത്തായിട്ട് നമ്മൾ സാമൂഹ്യ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനമൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ എഴുത്തും വായി, അദ്ദേഹം നല്ല നല്ല അറിയപ്പെടുന്ന എഴുത്തുകാരും കൂടിയാണ്. അങ്ങനെ വായനയുടെ ലോകവും പ്രവർത്തനത്തിൽ ലോകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പം അങ്ങനെ ആണ് അദ്ദേഹം എൻ്റെ പേര് സജസ്റ്റ് ചെയ്ത്, അങ്ങനെ ഞാൻ വളരെ താല്പര്യപൂർവ്വം കേരളത്തിലെ ഈ നാടൻ ശാസ്ത്ര സാങ്കേതിക പാരമ്പര്യത്തിൻ്റെ ഒരു അന്വേഷണം ഏറ്റെടുത്തു. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഊന്നൽ നൽകിയതാണ് ഈ ഇരുമ്പ് സംസ്കരണ പാരമ്പര്യം കേരളത്തിനുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്താണ് എന്നുള്ള കാര്യം. അത് ഞാൻ പിന്നെ അത് അന്വേഷണം ആരംഭിക്കുന്ന സമയത്ത് കേരളത്തിലെ ചില പ്രമുഖരായിട്ടുള്ള ചരിത്രകാരന്മാരായിട്ട് സംസാരിക്കുമ്പോൾ അവരിൽ പലരും അങ്ങനൊന്നും ഇല്ല എന്നുള്ള ഒരു നിഷേധാത്മക നിലപാടാണ് എടുത്തത്. അത് അവർ നിലപാടിൻ്റെ അല്ല, പൊതുവെ അതുമായി ബന്ധപ്പെട്ട വേണ്ടത്ര വിവരങ്ങൾ ഇല്ല, പൊതുവെ ഇരുമ്പ് കേരളത്തിൽ ഇറക്കുമതി ചെയ്തിരുന്നു എന്നുള്ളൊരു തോന്നലായിരുന്നു. അങ്ങനെ ആ പഠനം ഞാൻ ഏറ്റെടുത്തു. പിന്നെ പ്രധാനമായും മലബാറിൽ ചുറ്റിപ്പറ്റിയിട്ടാണ് ആ പഠനം നടന്നത്. മലപ്പുറം ജില്ല, കണ്ണൂർ, വയനാട് ജില്ല, കോഴിക്കോട് ജില്ല, പാലക്കാടിൻ്റെ ചില ഭാഗങ്ങൾ ഒക്കെ ആയിട്ട്, തൃശ്ശൂരിൻ്റെ ചില ഭാഗങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മൾ യാത്ര ചെയ്യല്ലേ, ഇത് നടന്നല്ല, പുസ്തകങ്ങളിൽ വേണ്ടത്ര വിവരങ്ങളില്ല. അപ്പം നടന്ന് യാത്ര ചെയ്തിട്ടാണ് ഈ സ്ഥലങ്ങൾ, എന്നാൽ ചില സൂചനകൾ കിട്ടുകയും ചെയ്തിരുന്നു. അതിൽ നമുക്ക് ഉദാഹരണത്തിന് കരുവാരക്കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തെക്കുറിച്ച് ഉള്ള ഒരു ഇൻഫർമേഷൻ ആദ്യം കിട്ടുന്ന പ്രൊഫസർ പി നാരായണ മേനോൻ, കേരളോർമയിലെ മലയാള ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർ, അദ്ദേഹം ചരിത്രത്തോട് പ്രത്യേക ആഭിമുഖ്യമുള്ള ഒരാൾ, ഇപ്പോഴും ഉണ്ട് അദ്ദേഹം. അപ്പോൾ നമ്മൾ പലരായിട്ടും ഡിസ്കസ് ചെയ്യല്ലോ എവിടെ നിന്നാണ്. എനിക്ക് ഞാനും വളരെ കുട്ടിയാണോ, അപ്പോൾ ആ ഇൻഫർമേഷൻ കിട്ടി, ആ ഇൻഫർമേഷൻ വെച്ചിട്ട് മലപ്പുറം ജില്ലയിൽ പോവുകയും കരുവാരക്കുണ്ട് എന്ന സ്ഥലത്ത് എത്തുകയും ചെയ്തു. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മളൊരു വിസ്മയ അത്ഭുതകരമായ സംഭവമായിരുന്നു. അവിടെ ചെന്നു, ഞാനൊരു വെള്ളിയാഴ്ച അവിടെ എത്തിയത്. അപ്പോൾ തരിശ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ വെള്ളിയാഴ്ച ജുമാ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ആളുകളിങ്ങനെ പുറത്തേക്ക് ഇറങ്ങും. അപ്പോൾ ഞാനിങ്ങനെ ഈ വിവരം പറഞ്ഞു. അപ്പോൾ ആളുകളെല്ലാം അങ്ങനെ കൂടി, പിന്നെ അവർ അവരെ ഓർമ്മകളും അറിവുകളും പങ്കുവയ്ക്കാൻ തുടങ്ങി. നോക്കുമ്പോൾ ഭയങ്കര രസമാണ്. അവിടെ നരിമടകൾ, ധാരാളം നരിമടകളുണ്ട്. അപ്പോൾ ആളുകൾ നരിമട എന്നുള്ള രീതിയിലാണ് പറയുന്നത്. നരി ഒക്കെ ഈ ഒളിച്ചിരിക്കുന്ന, പിന്നെ എന്താ പറയുക, ഈ കാടൊക്കെ മൂടിക്കിടക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ പോയി നോക്കി. അപ്പോൾ പിന്നെ കുറേ സ്ഥലത്ത് ആ നരിമട എന്ന് പറഞ്ഞാൽ ശരിക്കും അയിർമടയാണ്, ഇരുമ്പയിൽ എടുത്തിരുന്ന മടകളാണ് അതൊക്കെ തന്നെ. പിന്നെ ഇരുമ്പ് സംസ്കരിച്ച സ്ഥലം അവിടെ കണ്ടു. അത് കരിപ്പാലി മുഹമ്മദ് എന്നു, അത് അന്നൊരു വളരെ പ്രായം ചെന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ച വിവരം അറിയുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, എന്നെ അവിടെ കൊണ്ട് എത്തിച്ചു വന്നു. അദ്ദേഹം ഏറെക്കുറെ കെടുപ്പിലായിട്ടാണ്. അപ്പം അദ്ദേഹം നോക്കുമ്പോൾ ഈ കരിവാരക്കുണ്ടിൽ ഇരുമ്പ് സംസ്കരണത്തിൽ ഇരുമ്പ് സംസ്കരണത്തിന് ഈ മരങ്ങളിൽ മരങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോയി അദ്ദേഹം കുറേ വിവരങ്ങൾ തന്നു. പിന്നെ അപ്പോഴാണ് അദ്ദേഹം വളരെ പറയുന്നത് ഇത് ഈ നരിമട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പയിരെടുത്തിരുന്ന സ്ഥലമാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. പിന്നെ അവിടെ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഇരുമ്പ് സംസ്കരിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങളുണ്ട്, കല്ലുകൾ, കറുത്ത കല്ലുകളാണ്, കീടക്കല്ലുകൾ. അത് കീടക്കല്ല, ആളുകൾക്ക് അറിയില്ല അത് എന്താന്നുള്ളത്, കല്ലാന്നുള്ളതായിരുന്നെയാണ്. ഈ ഇരുമ്പ് സംസ്കരണം നടന്ന വർഷം അല്ല, ഞാൻ പോയ വർഷം, ഞാൻ 1988-89. അത് ഇത് ഈ ഈ 1940-കളിലാണ് അവിടെ സംസ്കരണം നടന്നിരിക്കുന്നത്. അതിൻ്റെ അത് വേറെ കഥയാണ് ഞാൻ പറയാം. അതായത് ഈ അപ്പോൾ ഇത് കിട്ടി. പിന്നെ ഇരുമ്പ് ഉരുക്കിക്കഴിഞ്ഞതിൻ്റെ അവശിഷ്ടമായിട്ടുള്ള ഈ അയൺ സ്ലാഗ്സ്, പുരാണക്കിട്ടം, കീടക്കല്ല്, ആ സാധനം നിറയെ കണ്ടു. പിന്നെ ജീവിച്ചിരിക്കുന്ന ഒരാൾ നേരിട്ട് ഈ ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് കണ്ടിട്ടുണ്ട്. വേറെ സാങ്കേതിക കാര്യങ്ങളൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. അപ്പം അതിലേക്ക് ഈ മരം കാട്ടിൽ നിന്ന് കുറിച്ച് കൊണ്ടുവന്ന് അത് വിറക് കീറി അത് കരിച്ച് കരിയാക്കണം. ആ കരി ഉപയോഗിച്ചിട്ടാണ് ഇരുമ്പ് സംസ്കരിക്കുന്നത്. ഇരുള് മരുത് പൂവം പൂവത്തി തുടങ്ങിയിട്ടുള്ള മരങ്ങളാണ്, ഭയങ്കര നല്ലോണം എന്താ പറയുക, അതിന് ചൂട് കൂടുതലാണ്, അതിൻ്റെ കരിയാണ് അതിന് വേണ്ടി ഉപയോഗിച്ചത്. അപ്പോൾ കരു വാരുന്ന കൊണ്ട് ആണ് കരുവാരക്കുണ്ട്. കരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറ ഇരുമ്പയിരാണ്, അയിനെയാണ് കരു എന്ന് പറയുന്നത്. അപ്പോൾ വളരെ ക്ലിയറാണ് അതിൻ്റെ പിക്ചർ. അപ്പോൾ പിന്നെ അങ്ങനെ നോക്കിയിരുന്നു ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഒരു 50-ഓളം സ്ഥലങ്ങൾ ഇരുമ്പ് ഉൽപ്പാദിപ്പിച്ചിരുന്ന സെൻ്ററുകൾ ഈ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും കോഴിക്കോട് ചില പല ഭാഗങ്ങളായിട്ട് ഞാൻ നേരിട്ട് കണ്ടതാണ്. 100-കണക്കിന് ഇരുമ്പ് അയിരെടുത്തിരുന്ന ഈ ഗുഹകളില്ലേ, മയിലുകൾ കണ്ടിട്ടുണ്ട്. 10-കണക്കിന് കീടക്കല്ലുകൾ ചെറിയ കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് അരക്ക് പറമ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അരക്ക് പറമ്പ്. അപ്പം അതുപോലെ തന്നെ ഈ സ്ഥലനാമങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു സൂചനയാണ് അത്. അപ്പോഴാണ് അപ്പോൾ ഞാൻ എല്ലാം മുഴുവൻ ഈ മലപ്പുറം ജില്ലയുടെ ഡയറക്ടറെ എടുത്തിട്ട് ഈ സ്ഥലനാമങ്ങൾ മുഴുവൻ മറിച്ച് നോക്കി ചെയ്യാം. പെട്ടെന്ന് പോയി ഒരു എന്തേലും ഒരു സൂചന കിട്ടുന്ന സ്ഥലം. അങ്ങനെയാണ് അരക്ക് പറമ്പ്. അരക്ക് പറമ്പിൽ ഇതേമാതിരി ഒരു ദിവസം രാവിലെ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ അരക്ക് പറമ്പിൽ എന്താണ് ഇങ്ങനെ ആളുകൾ ചായക്കടകളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ കിട്ടുന്ന സ്ഥലം. അവിടെ നാട്ടിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടോ, അവിടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചെന്നിരുന്ന ഒരു ചായയൊക്കെ കുടിച്ച് അപ്പോൾ അവർ കാണുമ്പോൾ തന്നെ മലബാറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ആ എടന്നാ വരുന്നതൊക്കെ ചോദിച്ചു അവർ നമ്മൾ മുട്ട് പരിചയപ്പെടും. പിന്നെ നമ്മൾ പറഞ്ഞു, പിന്നെ നമ്മൾ തുടങ്ങിയിട്ട് കൊടുത്താൽ മതി. പിന്നെ ആളുകൾ വന്ന് അതിലൊക്കെ പങ്കെടുക്കും, വളരെ തുറന്ന മനസ്സോട് കൂടിയിട്ട് ചർച്ചകളിൽ പങ്കെടുക്കുക ആളുകൾ. അങ്ങനെ അവിടെ നിന്നാണ് അരക്കപ്പ. അപ്പം അരക്ക് പറമ്പ് അവർ പറഞ്ഞു, അരക്ക് പറമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഈ മഹാഭാരതത്തിൽ അരക്കിലുമായി ബന്ധപ്പെട്ട കഥയാണ് അവർ പറഞ്ഞത്. പക്ഷേ അതിനിടയ്ക്ക് ആരോ കാര്യം വന്നിട്ട് പറഞ്ഞു അവിടെ ഈ റബ്ബർ പറമ്പുണ്ട്, ഒരു റബ്ബറിൻ്റെ എസ്റ്റേറ്റ് ഉണ്ട്, ആ എസ്റ്റേറ്റിനകത്ത് ഈ കൊല്ലന്മാരുടെ ഒരു ദൈവത്തിൻ്റെ ഒരു മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ദൈവരൂപങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് അപ്പോൾ ഒന്ന് കാണിച്ചു തരാൻ പറഞ്ഞ് ഞങ്ങൾ അവരോട് ഞാൻ അവരോട് അവിടെ പോയി നോക്കുമ്പോൾ വെച്ചാൽ ഇത് ദൈവരൂപമല്ല, ആക്ച്വൽ ഊത്താലയാണ്, ഫർണസാണ്. ഇരുമ്പ് അതിന് സംസ്കരിച്ച് ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി മണ്ണുകൊണ്ട് നിർമ്മിക്കുന്ന ഫർണസ്സാണ് ഈ സാധനം. ഈ ഫർണസ് മഴയും മഞ്ഞും വെയിലും ഏറ്റ് കേടായിപ്പോയതാണ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, അതായത് 100 വർഷത്തിലേറെ പഴക്കമുണ്ടാവുന്നതാണ് എനിക്ക് തോന്നിയത്. കാരണം അതിന് വേറെ റെഫറൻസൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലയാണ്. അവർ മൂന്നെണ്ണം കണ്ടു അവശിഷ്ടമായിട്ട്. അപ്പോൾ ഇവർ പേടിച്ചിട്ട് അതൊരു മുസ്ലിം എൻ്റെ കൈവശമാണ് ആ റബ്ബർ എസ്റ്റേറ്റ് അപ്പോൾ ഉള്ളത്. അപ്പോൾ ബാക്കിയുള്ളിടത്തൊക്കെ റബ്ബർ വെച്ചെങ്കിൽ ഇതിപ്പോൾ തൊട്ടിട്ടില്ല, പേടിച്ചിട്ട്. ഇത് കാരണം ഇതൊരു കരുവാന്മാരുടെ ദൈവമാണെന്നും ഇതിൽ തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്യാപത്ത് ഉണ്ടാകുന്നൊക്കെ ഭയപ്പെട്ടിട്ട് ഇവർ ഇത് അങ്ങനെ തന്നെ നിലനിർത്തിയതാണ്. അവിടെ നമുക്ക് ഭാഗ്യമായി ആ വിശ്വാസം. കാരണം അവർ വലിയൊരു തെളിവ്, വളരെ കൃത്യമായ തെളിവല്ലേ, അത് ഉണ്ടാക്കിയിരുന്ന സാധനത്തെ നേരിട്ട് കാണണം. അങ്ങനെ അത് വലിയ ഉപകാരമായി. അപ്പോൾ അതിൻ്റെ എല്ലാം ഫോട്ടോഗ്രാഫ്സൊക്കെ എടുക്കുകയും അതിൻ്റെ പിന്നെ മെഷർമെൻറ്റ് അളവുകളെല്ലാം എടുത്ത്
പഴയ കിട്ടിയ പിന്നെ ചെറിയ ഇൻഫർമേഷൻസ് നമുക്ക് ബുക്കിന് ബുക്കാനന്ദ യാത്രാ വിവരണങ്ങളിൽ 1805 ആ ഭാഗത്ത് മലബാറിലൂടെ കടന്നു പോകുന്ന സമയത്ത് വളാഞ്ചേരിയിലെ അങ്ങാടിപ്പുറത്ത് ഈ ഫർണസിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഫർണസിനെ കുറിച്ച് അവിടെ ഇരുമ്പുണ്ടാക്കിയിരുന്നെന്നും ഇങ്ങനെ ഫർണസിൻ്റെ വലിപ്പം എത്രയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ സാങ്കേതികമായ സൂക്ഷ്മ വിവരങ്ങളിലൊക്കെ വ്യത്യാസമുണ്ട്. അതത്ര ടെക്നിക്കലി കറക്റ്റ് ആയിക്കൊള്ളണം അല്ല, പല പറയുന്നിടത്തുള്ള വ്യത്യാസങ്ങളാണ്. ഞാൻ അന്ന് എനിക്ക് കൃപ്പ് കൃത്യമായിട്ട് ഓർമ്മയില്ലേ. അപ്പോൾ അതുപോലെ തന്നെ കൊനോലി, അത് പിന്നീടാണ് ഇൻഫർമേഷൻ ഉണ്ട് തുടക്കത്തിലെ ബുക്കിൽ. കൊനോലി എന്ന് പറഞ്ഞാൽ മലബാർ കളക്ടറായിരുന്ന കൊനോലി, കൊനോലിയുടെ ഈ പിന്നെ ബ്രിട്ടീഷ് സർക്കാരിന് സമർപ്പിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. ആ റിപ്പോർട്ടിനകത്ത് മലബാറിൽ ഉണ്ടാക്കുന്ന ഇരുമ്പിനെ കുറിച്ചുള്ള വിവരങ്ങളുണ്ട്. ഇത്ര ടൺ ഇരുമ്പുണ്ടാക്കുന്നുണ്ടെന്നും അത് കൊച്ചിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടെന്നും വിവിധ സ്ഥലങ്ങളിൽ ഇരുമ്പുണ്ടാക്കിയിരുന്ന ഇരുമ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങളുടെ ഒരു ചാർട്ടും അതിനകത്തുണ്ട്. ആ ചാർട്ടും പിന്നീട് എനിക്ക് കിട്ടി. ആ ചാർട്ടുള്ള സ്ഥലങ്ങൾ ഞാൻ പോയി ചെക്ക് ചെയ്തിരുന്നു. ആ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇരുമ്പുണ്ടാക്കിയതിൻ്റെ അവശിഷ്ടങ്ങൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വെറും ലഭ്യമായ വിവരങ്ങൾ നമുക്ക് ഭൂമിയിൽ ക്രോസ് ചെക്ക് ചെയ്തിട്ട് അത് കറക്റ്റാണെന്ന് തെളിയിക്കാനും പറ്റി. പിന്നീട് നമുക്കൊരു ദൗത്യം ഉണ്ടായിരുന്നത് ഇത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ആ ടെക്നോളജി, അതിന് പരീക്ഷണം നടത്തി. അപ്പോൾ അവസാനം അതാണ് ഞാൻ പറയാൻ വിട്ടുപോയത്. അതായത് ഇത് നൂറ്റാണ്ടുകളായിട്ട് ഇങ്ങനെ ഈ ഇരുമ്പ് ഉൽപ്പാദനം നടന്നുകൊണ്ടിരുന്നു. കാരണം ഇരുമ്പില്ലാതെ മനുഷ്യന് അതിജീവിക്കാൻ പറ്റില്ലല്ലോ. പ്രത്യേകിച്ച് മലബാറിലെ കൃഷിയിടങ്ങൾക്കൊക്കെ ഇരുമ്പ് ആവശ്യമുണ്ട്. നെൽകൃഷി ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ പണികൾക്കൊക്കെ തന്നെ പണിയായുധം എന്ന രീതിയിൽ ഇരുമ്പ് ആവശ്യമുണ്ടല്ലോ. പിന്നെ നമ്മൾ പറയുന്ന രാജാക്കന്മാർക്ക് യുദ്ധം ചെയ്യുക, യുദ്ധ സാധനങ്ങൾ ഇരുമ്പിലല്ല ഉണ്ടാക്കുന്നത്. പിന്നെ ഈ കളരികൾ നിരവധി കള വടകര പുണ്യം നിരവധി കളരി സംഘങ്ങളുണ്ട്. ഈ കളരി സംഘങ്ങൾക്കൊക്കെ തന്നെ ആയുധങ്ങൾ ഉണ്ടാക്കാൻ ഇരുമ്പ് വേണം. ഉറുമി എന്നൊക്കെ പറഞ്ഞ ആയുധമാണ് സവിശേഷമായിട്ടുള്ള ആയുധ. ഭയങ്കര ശക്തിയും ഫ്ലെക്സിബിളുമാണ്, ഭയങ്കര അഴിഞ്ഞതുമാണ്, അതേസമയം നല്ല ദൃഢവുമാണ്. അപ്പം വിവിധ മേഖലകളിൽ ഉൽപ്പാദന മേഖലയിലാണ് പണിയായുധങ്ങൾ എന്ന രീതിയിലും അതുപോലെ യുദ്ധ ഉപകരണം എന്ന രീതിയിലൊക്കെ തന്നെ ഇരുമ്പിൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. അപ്പോൾ അത് മലബാർ മാനലിലൊക്കെ പറയുന്ന കൃഷിയിടങ്ങളുടെ വലിയൊരു മേഖലയിൽ കൃഷി നടക്കുന്നുണ്ട്. മലബാർ മാനലിൽ ഓരോന്നിൻ്റെ കൃഷിയുടെ വിസ്തീർണം പറയുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ നടക്കും, ഇരുമ്പിൽ നടക്കുമല്ലോ. അപ്പോൾ ഇരുമ്പ് അവിടെ ഉണ്ടെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് ഇത് മുഴുവൻ ഇറക്കുമെന്ന് ചെയ്തിട്ടാണ് നടക്കുന്നത് എന്നുള്ള കാര്യത്തിന്. പക്ഷേ അതല്ല, ഇവിടെ ആവശ്യമായിട്ടുള്ള ഇരുമ്പ് വൻതോതിൽ മലബാറിൽ ഉണ്ടാക്കിയിരുന്നു. കൊച്ചിയിലുമുണ്ട്, തിരുവിതാംകൂറിലും ഒക്കെ തന്നെ ഇരുമ്പ് ഉൽപ്പാദന കേന്ദ്രങ്ങളുണ്ടായിരുന്നു. ഇവിടെ നിന്നുള്ള ഇരുമ്പ് കൊച്ചിയിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിൻ്റെ രേഖകളുണ്ട്. അപ്പോൾ അങ്ങനെ നൂറ്റാണ്ടുകളായി തുടർന്നു വന്നിരുന്ന ഈ ഇരുമ്പ് ഉൽപ്പാദന ക്രമത്തിൽ ക്ഷയിക്കുന്നുണ്ട്. പാരമ്പര്യ രീതിയിലുള്ള ഇരുമ്പ് ഉൽപ്പാദന പ്രക്രിയ ഈ ക്രമത്തിൽ ക്ഷയിച്ചു വരുന്നത്. അതിനൊരു കാരണം വെച്ചാൽ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അത്യുൽപാദന വൻ പ്രൊഡക്ടിവിറ്റി ഉള്ള ഒരു അയൺ ഫാക്ടറി ബേപ്പൂര് സ്ഥാപിച്ചു. അപ്പോൾ ബേപ്പൂരിൽ നിന്ന് സ്വാഭാവികമായിട്ട് കൂടുതൽ ഇരുമ്പ് പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ മാർക്കറ്റിൽ അതിൻ്റെ ഇപ്പോൾ അത് വില കുറച്ചിട്ടാണോ വിറ്റത് എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും മാർക്കറ്റിൽ അതിന് ഡിമാൻഡ് ഉണ്ടാക്കിയെടുക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ആവശ്യം വന്നു, അതാണ്. അപ്പോൾ അതിൽ ഞാൻ വേറെ ചില രേഖകൾ പരിശോധിച്ചപ്പോൾ അത് പരിസ്ഥിതി വനസംരക്ഷണത്തിന് വളരെ പ്രധാന പങ്കുവച്ച നിയമങ്ങൾ, കരി എടുക്കുന്ന നിരോധിച്ചുകൊണ്ടുള്ള ബ്രിട്ടീഷ് സർക്കാരിൻ്റെ കാട്ടിൽ നിന്ന് മരങ്ങൾ കൊണ്ട് കരിക്കുന്ന ഏർപ്പാട് നിരോധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പരിസ്ഥിതി ചരിത്രം പറയുമ്പോൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ ഒരു ആ നിലപാട് പരിസ്ഥിതി സംരക്ഷണത്തിന് വലിയ പങ്കുവഹിച്ചു എന്ന് പറയുമ്പോൾ പോലും ഈ പരമ്പരാഗത രീതിയിൽ ഈ വ്യവസായം കൊണ്ടു നടക്കുന്നത് അവിടെ നിന്നുപോയില്ലേ. ഈ കരിയില്ലാതെ സംസ്കരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമുക്കറിയില്ല, ഇത് ഇതിലൊക്കെ വളരെ സൂത്രങ്ങളുണ്ടോ. ഈ വ്യവസായം തകർക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിപാടിയാണ് അവർ. ടാക്സിൻ്റെ ഇതിന് ഈ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടായത് രേഖകളല്ല, അത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഒരു ഭാഗത്ത് വൻകിട ഫാക്ടറി സ്ഥാപിച്ച്, അതിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. പിന്നെ ഇതുപോലെ തന്നെ ഇരുമ്പ് ഉൽപ്പാദനം പ്രാദേശികമായി നടത്തുന്നതിൽ വിഭവങ്ങൾക്ക് മേലുള്ള പ്രാദേശിക സമൂഹത്തിൻ്റെ അധികാരത്തെ റദ്ദ് ചെയ്യണം, ഇല്ലാതെയാക്കണം, അവരധികാരത്തെ എടുത്ത് കളയണം. അപ്പോൾ ഇത് രണ്ടും ഒരു ഒരു കാരണമായിട്ട് പറയാം. ബലത്തിൻ്റെ കേസ് പറയാൻ പറ്റില്ല. കാരണം ചില ഇവർ ഇപ്പോൾ ഇരുപത്തൊന്നിലെ കലാപ കാലത്ത് ഈ മലബാർ മാപ്പിളന്മാരിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള ആയുധങ്ങൾ കാളവണ്ടിയിലാണ് ഈ ബേപ്പൂരിൽ കൊണ്ടുപോകുന്നത്, ഈ ഇതേ ഫാക്ടറിയിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഫാക്ടറിയിൽ. അപ്പോൾ ഇത് അതിൻ്റെ റിപ്പോർട്ട് ഉണ്ട്, ഈ ഇരുമ്പ് ഉൽപ്പന്നങ്ങൾ മുറിച്ച് കഷ്ണാക്കിയിട്ട് വീണ്ടും സംസ്കരിക്കാനുള്ള പരിപാടി. പക്ഷേ ഇതിന് ഇത് പലതും ഭയങ്കര ഇവർ കൈ ഭയങ്കര ബലമുള്ള കൈക്കത്ര ഉണ്ടാക്കിയിട്ട് കൊടി അതൊക്കെ ഉണ്ടാക്കിയിട്ടും ഇത് മുറിച്ച് മാറ്റാൻ പറ്റുന്നില്ല, പൊട്ടിക്കാൻ പറ്റുന്നില്ല, അത്രയും ബലമായിരുന്നു. അതിന് വായ്ഭാഗം ഭയങ്കര ബലം, മുറിച്ചുള്ള ഭാഗമില്ലേ മുറിയുന്നില്ല, കട്ട് ചെയ്തെടുക്കാൻ വരും, പുറകോ സോഫ്റ്റാണ്. അപ്പോൾ അത് അന്നത്തെ ഒരു ടെക്നിക്കായിരുന്നു. അതായത് നമ്മളിപ്പോൾ കൊല്ലന്മാർ കാണിക്കുന്നുണ്ടല്ലേ, നമ്മളൊരു ഈ ഇരുമ്പ് ഊട്ടാൻ കൊണ്ട് ചെല്ലുമ്പോഴേ കത്തിയോ മറ്റു കൂട്ടാൻ ചെല്ലുമ്പോൾ അവരിങ്ങനെ ഒരു പ്രത്യേക പരുവത്തിൽ തടിക്കും, എന്നിട്ട് ഒരു വെള്ളത്തിൽ മുക്കും ഉപ്പണം, എന്നിട്ട് വേണ്ടടുത്ത് പ്രത്യേക. അപ്പോൾ അങ്ങനെ അവരെ ചില ടെക്നിക്കുകളുണ്ടായിരുന്നു. ഈ ആയുധത്തിൻ്റെ വക്ക് പൊട്ടാതിരിക്കാനും മൂർച്ച നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടി പലതരം ഔഷധ സസ്യങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതിട്ടിട്ട് ഉപ്പ് പോലെ തന്നെ ചൂന്യമുളക് ഉപയോഗിച്ചിരുന്നു, പല കള്ളിച്ചെടിയിൽ അതുണ്ട് ഒരു, അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ എൻ്റെ ആ പുസ്തകത്തിലുണ്ട്. അങ്ങനെ അതുകൊണ്ടായിരിക്കാം ഇതിന് ഇത്രയും കടുപ്പം കിട്ടിയിട്ടുള്ളത്. അപ്പം ആയുധങ്ങളുടെ ഗുണമേന്മ കുറഞ്ഞു പോയത് കൊണ്ടോ ബ്രിട്ടീഷുകാരുടെ ആയുധങ്ങളുടെ ഗുണമേന്മ കൂടിയതുകൊണ്ടല്ല വ്യവസായം ഇല്ലാണ്ടായത്, ബോധപൂർവമായൊരു പരിശ്രമം പ്രാദേശിക വ്യവസായങ്ങൾ മറ്റു പല കാര്യത്തിലെന്ന പോലെ തറക്കാൻ വേണ്ടി ഇവർ ചെയ്തിട്ടുണ്ട്. പണ്ട് നമ്മൾ പറയലോ ഈ മസ്ലിൻ ഉണ്ടാക്കിയിരുന്ന ആളുകളുടെ വിരൽ ഛേദിച്ചു എന്നൊക്കെ പറയുന്നത് അല്ലേ, ഡാക്ക മസ്ലിൻ അല്ലേ. അതെന്ന് വെച്ചാൽ അത് അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, പിന്നെ അത് ഉണ്ടാക്കുന്ന ആളുടെ ശേഷി ഇല്ലാണ്ടാക്കി കളഞ്ഞാൽ പിന്നെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ ക്രമത്തിൽ ഇത് ഇല്ലാതായി പോവുകയും, എന്നാൽ രണ്ടാം ലോഹമായുധം ആരംഭിച്ചപ്പോൾ ഇരുമ്പിന് വൻ ക്ഷാമം നേരിടുകയും ചെയ്തു സെക്കൻഡ് വേൾഡ് വാർ വന്നപ്പോൾ. ഈ സെക്കൻഡ് വേൾഡ് വാറിലെ ഈ ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അവിടുത്തെ ചില ആളുകൾ വീണ്ടും ഈ പാരമ്പര്യ സാങ്കേതിക വിദ്യ പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ കണ്ട കരുവാരക്കുണ്ടിലെ ഈ കരിപ്പാരി മോമൻ എന്നോ പേര് കൃത്യം അതന്നെ ആവുന്നില്ല, അങ്ങനെ കുറച്ച് ആൾക്കാർ ഞാൻ അവർ അവിടെ മാത്രമല്ല പൂന്താനം നെമ്മിനി തുടങ്ങിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അഞ്ചെട്ട് പേരെ കണ്ടു. അതിലെല്ലാവരും അവരെല്ലാം ഈ ഇരുമ്പ് സംസ്കരണ സാങ്കേതിക വിദ്യവർക്ക് അത് കൊല്ലന്മാരുടെ എന്താ പറയുക ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് പരമ്പരാഗത, അവർ പങ്കുവെക്കാറുമില്ല. അവർ ഇവരാണെന്ന് വെച്ചാൽ ഇത് മാത്രം പോരല്ലോ, ഇവർ ചെയ്തിരുന്ന പണികളെന്ന് വെച്ചാൽ ഈ ഇരുമ്പയിര എടുത്തു കൊണ്ടുവരാം. ഇരുമ്പയിര എവിടെയുണ്ടെന്നൊക്കെ കണ്ടെത്തുന്നത് ഇവരെ കൊല്ലനായിരിക്കും, പെരുംകൊല്ലനായിരിക്കും. അപ്പോൾ അവിടെ ഈ മൈന കുഴിച്ച് അവിടുന്ന് ഇരുമ്പയിര എടുത്തു കൊണ്ട് എന്നിട്ട് ഈ ഇരുമ്പയിര് കഴുകി വൃത്തിയാക്കണം, ഒരു പ്രത്യേക ഒഴുകുന്ന വെള്ളത്തിൽ ഒരു പാത്തിയിൽ വെച്ചിട്ട് ഇങ്ങനെ കഴുകി വൃത്തി, അത് പിന്നെ അത് ഉണക്കണം. പിന്നെ ഇത് സംസ്കരിക്കാൻ വേണ്ടി കരി ഉണ്ടാക്കണം, കരി ഉണ്ടാക്കുകയാണ് ചെയ്യും. മരം കൊണ്ടുവന്നിട്ട് കുഴിക്കരി പല രണ്ടുതരം കരി ഉണ്ടാക്കണം. പിന്നെ ഫർണസ് ഉണ്ടാക്കലും അത് ഈ പറയുന്ന ഊത്താലുണ്ടാക്കുന്ന പണിയും അതിൻ്റെ ബാക്കി സംസ്കരണത്തിൻ്റെ കാര്യങ്ങളും പരിപൂർണമായും പെരുംകൊല്ലൻ്റെ സാങ്കേതിക എന്താ പറയുക വൈഭവത്തിൻ്റെ ഭാഗമായിട്ടാണ്, വേറെ ആർക്കും അതറിയില്ല. അപ്പോൾ അതും നമുക്കൊരു പ്രശ്നമായിരുന്നു. ബാക്കിയുള്ള ഇൻഫർമേഷനൊക്കെ കിട്ടിയെങ്കിലും ഈ ടെക്നിക്കൽ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെക്നിക്കൽ ഇൻഫർമേഷൻ നോക്കുമ്പോൾ ഒരു കുഞ്ഞയ്യപ്പൻ എന്ന് പറയുന്ന ഒരാൾ അവിടെ ജീവിച്ചത് അന്ന് പ്രായമായിട്ടുള്ള ആളാണ് പൂന്താനത്ത്. അപ്പോൾ കുഞ്ഞയ്യപ്പൻ്റെ അച്ഛൻ രാമൻ എന്ന് പറയുന്ന ആളാണ് ഈ 40-കളിൽ നമ്മൾ പറഞ്ഞില്ല രണ്ടാം ലോകമായുധ കാലത്ത് ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി റിക്രിയേറ്റ് ചെയ്തിട്ടുള്ള പുനഃസൃഷ്ടിച്ച രണ്ടു മൂന്ന് ചൂളകളാണ്. അതിലൊന്ന് കരുവാരക്കൊണ്ട്, പൂന്താനം, പിന്നെ നെമ്മിനിയാണോ അവിടെ അടുത്ത് രണ്ട് മൂന്ന് നെമ്മിനിയാണെന്ന് തോന്നുന്നുണ്ട്. മൂന്ന് സ്ഥലത്ത് ഈ ചൂള വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓണേഴ്സൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഇതിലെല്ലാം തന്നെ ഒറ്റാളേ ഉള്ളൂ, രാമനാണ് ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധൻ. അതിനർത്ഥം എന്താ, സാങ്കേതിക വിദഗ്ധന്മാരുടെ ആ പാരമ്പര്യം തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്നു, ഒരാളിലേക്ക് മാത്രമായിട്ട് ചുരുങ്ങി. അയാളുടെ അർത്ഥത്തിൽ ഈ മൂന്ന് സ്ഥലത്ത് നടത്തിയതിൻ്റെ ഇയാൾ കുട്ടിക്കാലത്ത് ഈ കുഞ്ഞയ്യപ്പൻ കണ്ടിട്ടുണ്ട്, ചെറിയ കുട്ടിയായിരിക്കും. പിന്നെ കുഞ്ഞയ്യപ്പൻ്റെ അളിയനുണ്ടായിരുന്നു തലച്ചിരി എന്ന പേര്,
അദ്ദേഹം ഒരു അസാധാരണ ബ്രെയിനുള്ളൊരു കക്ഷിയാണ് അദ്ദേഹം കണ്ടിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന് കുഞ്ഞയ്യപ്പം കണ്ടതിനേക്കാൾ ഗംഭീരമായ ഓർമ്മയുണ്ട്. ചെറിയ പ്രായത്തിൽ അതായത് ഈ അച്ഛന് ഒരു ബന്ധുവാണ് അദ്ദേഹത്തിൻ്റെ ബന്ധു, ഇപ്പോൾ കുഞ്ഞയ്യപ്പൻ്റെ അടിയനായിരുന്നു തലച്ചേൽ. അപ്പോൾ അവിടെ പോയിട്ട് ഈ ഭക്ഷണവും സാധനങ്ങളൊക്കെ കൊണ്ടുകൊടുക്കാൻ പോകുന്ന സമയത്ത് ഉള്ളത് കാണുന്നു. അങ്ങനെ കണ്ട ഓർമ്മയുണ്ട്. ആ ഓർമ്മ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ ഫർണസ് ഉണ്ടാക്കി. ഫർണസ് ഉണ്ടാക്കി, ഫർണസ് മാത്രം പോരല്ലോ, ഫർണസിൻ്റെ അത് ഒരു വലിയൊരു പണിയാണ്. അത് പറഞ്ഞത് ഒരുപാട് സമയം, അതിൻ്റെ ആവശ്യമില്ല. ഫർണസും പിന്നെ അത് ഇതിനകത്ത് ഇതിട്ട് കഴിഞ്ഞ് ബ്ലോവർ വേണം. നമ്മൾ കൊല്ലൻ്റെ ആലയിൽ പോകുമ്പോഴല്ലേ ഉല, ഉല എന്ന് പറയാം, ഉല ഉലക്ക് അദ്ദേഹം തന്നെ ഉണ്ടാക്കിയതാണ്. അദ്ദേഹം അത് അതിലുണ്ടാക്കി നമ്മളൊരു രണ്ട് മൂന്ന് പ്രാവശ്യം പരീക്ഷിച്ചു. ആദ്യത്തെ പരീക്ഷണം ഒരു മഴക്കാലത്താണ്, നമുക്കറിയില്ലായിരുന്നു കേട്ടോ. അതായത് 1500 ഡിഗ്രി സെൽഷ്യസിലാണ് അയണൂറ് ഉരുകുന്നത്. അപ്പം അത്രയും ഹൈ ടെമ്പറേച്ചർ ഈ ഫർണസിനകത്ത് ഉണ്ടാവണം. അപ്പോൾ മെറ്റലർജിയായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ നമുക്ക്. നമ്മൾ ഈ കിട്ടിയ വിവരങ്ങൾ സമാഹരിച്ച് ഇദ്ദേഹത്തിൻ്റെ സാങ്കേതിക പരിജ്ഞാനത്തെ മുൻനിർത്തിയിട്ടാണ് ഈ ഫർണസ് ഉണ്ടാക്കുന്ന മറ്റൊക്കെ ചെയ്തത്. അപ്പോൾ ആ പാർട്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് ചേഞ്ച് ചെയ്തു. പക്ഷേ അതിനിടയ്ക്ക് നല്ല മഴയും കാര്യങ്ങളൊക്കെ വന്നു. അപ്പോൾ അതിൻ്റെ മൊത്തത്തിൽ ഇരുമ്പൊന്നും ഉണ്ടായില്ല, ചെറുതായിട്ടിങ്ങനെ ഉരുകിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കട്ട കുത്തിയെന്ന് മാത്രമേ ഉള്ളൂ അതിൽ. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും രണ്ടാമതൊരു പരീക്ഷ നടത്താനായിട്ട് വീണ്ടും കുറച്ച് കഴിഞ്ഞ് കൂടുതൽ വിവരങ്ങളെടുത്ത് ഫർണസൊക്കെ അറ്റകുറ്റപ്പണി ചെയ്ത് വീണ്ടും നമ്മൾ പഴയ തൊട്ടടുത്തൊരു ഒരു മടയുണ്ടായിരുന്നു, അതായത് മൈൻ. ആ മൈനിൽ നിന്നാണ് ഈ അയിലെടുക്കുന്നത്. അതൊക്കെ ആ പാർട്ട് വളരെ ക്ലിയർ ആയിരം കൊണ്ടുവരുന്നു, കഴുകുന്നു, ക്ലീൻ ചെയ്യുന്നൊക്കെ. അതിനൊക്കെ പഴയ ആളുകളിൽ പെട്ട ആളുകളുടെ അഡ്വൈസ് നമുക്ക് കിട്ടിയിരുന്നു. കരി ഉണ്ടാക്കിയതും ഒക്കെ നന്നായിരുന്നു. രണ്ടാമത്തെ പാട്ട് എന്ത് പറ്റിയെന്നുവെച്ചാൽ, ഈ കുഴിക്കരിക്ക് ചൂട് കുറവാണ്, കുഴിയിലിട്ടിട്ട് നീറ്റെടുക്കുന്ന കരിക്ക് ചൂട് കുറവാണ്. അപ്പോൾ തലച്ചെറിയെന്ന് തന്നെ പറഞ്ഞു, ആ നമുക്ക് ഒരു കാര്യം ചെയ്യാം, പുറത്തിട്ടിട്ട് കത്തിച്ചിട്ട് ചെയ്ത് വരുമ്പോൾ അപ്പോൾ കരിക്ക് ഭയങ്കര ചൂടുണ്ടാവും, വെയിറ്റ് കുറവായി കുറഞ്ഞു പോകും കരിക്ക്. അതിന് ആ കരി എടുത്തിട്ട് നമ്മൾ ഇട്ട് ചെയ്തു. പക്ഷെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരി ബ്ലോവർ ഇങ്ങനെ തിരിച്ചങ്ങ് ഊരിയോടുകൂടി ഇതെല്ലാം പറന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പറന്ന് പോയി. ഷെഡ് മുകളിൽ ഷെഡില്ലേ, ഷെഡിട്ടിട്ട് ഇങ്ങനെ മുകളിൽ പോയി. നല്ല ഉയരത്തിലാണ്, പക്ഷേ കത്തി ആകാലം പോയി, നമ്മൾ വീണ് പോയതിൻ്റെ ഉള്ളിലേക്കാണ്. അങ്ങനെ ആ പരീക്ഷണം. പിന്നെ കുറേ കഴിഞ്ഞ് മൂന്നാമതൊരു എക്സ്പെരിമെൻ്റ് ചെയ്തു. ശരിക്കും ആ എക്സ്പെരിമെൻ്റ് നമ്മൾ ഈ ഫർണസ് അതിൽ ആ ഫർണസിൻ്റെ ഉള്ളിലെ വലിപ്പമൊക്കെ ഒന്നും കൂടി കുറച്ചുരുക്കിയെടുത്ത് ഇട്ട് ചെയ്തു. അതിൽ ശരിക്കും ഒരു കുറഞ്ഞ പെർസെൻറ്റേജ് ഇരുമ്പുണ്ടായി, ഉരുകി ഉരുകി കട്ടയായി ഇരുമ്പായി. പക്ഷെ പിന്നെ വീണ്ടും തണുത്തു, വീണ്ടും പിന്നെ ആ ചൂട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. കാര്യങ്ങളൊക്കെ പഠിച്ചു, പിന്നെ പോരായ്മകൾ പഠിച്ചു. പിന്നെ അത് അതിനെ സാങ്കേതികമായിട്ട് പരിഹരിക്കാവുന്ന രീതികൾ മനസ്സിലായി. പിന്നെ ഈ പറഞ്ഞ മാതിരി അന്തരീക്ഷം, ടെമ്പറേച്ചർ, ഈ മഴക്കാലത്തൊക്കെ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നമുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായി. പക്ഷെ അപ്പോഴേക്കും പിന്നെ ഈ പ്രോജക്റ്റിൻ്റെ കാലാവധി കഴിഞ്ഞു, അതിൻ്റെ ഒരു ഫണ്ടുണ്ടല്ലോ, ഫണ്ടിൻ്റെ സോഴ്സ് നിന്നുപോയി. അതോടുകൂടി അങ്ങനെ നിന്നു. ഇതാണ് ആ പരീക്ഷണം പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. പക്ഷെ ഒരു ചരിത്രപരമായിട്ട് നമുക്ക് ആ അന്വേഷണങ്ങൾ വലിയൊരു സംഭാവനയായി. കാരണം വളരെ വസ്തുനിഷ്ഠമായിട്ട് ഈ ഈ ഇരുമ്പ് സംസ്കരിച്ചതിൻ്റെ നിരവധി തെളിവുകൾ, തെളിവ് സാമഗ്രികൾ എന്ന് പറയുന്നത് അത് കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. ആ ടെക്നോളജി വീണ്ടെടുക്കുന്നതിനും ആ ടെക്നോളജിയുടെ മേന്മകൾ എന്തുണ്ട് എന്ന് പരീക്ഷിച്ച് നോക്കുന്നതിന് നമുക്ക് സാധിച്ചില്ല. അത് ഇപ്പോഴും ഒരു നമുക്കൊരു നല്ലൊരു മെറ്റലർജിസ്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ കിട്ടുന്ന നമുക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ വെച്ച് അദ്ദേഹത്തിന് പറഞ്ഞ് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുമായിരിക്കും. അതാണ് ചരിത്രപരമായിട്ട് വലിയ സംഭാവനയാണ്. സാങ്കേതികമായിട്ട് നമുക്ക് ആ ടെക്നോളജിയുടെ മേന്മകൾ വിലയിരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നമ്മുടെ ഈ പരീക്ഷണം പരാജയപ്പെട്ടുകൊണ്ട് നടന്നില്ല. പക്ഷേ ഇത്രയും വിപുലമായൊരു ഒരു പാരമ്പര്യം ഇവിടെ നിലനിന്നിരുന്നു. അത് ഇതിൻ്റെ സാമൂഹ്യ ബന്ധങ്ങൾ, അതിനനുസരിച്ചുള്ള സാമൂഹ്യ സാമ്പത്തിക ബന്ധങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു ഒരു ഫാക്ട് അതുവഴി കിട്ടി. അതാണ് എടുത്തു പറയാവുന്ന ഒരു കാര്യം.
സാറ് ഹെറിറ്റേജ് സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ വിവരങ്ങളൊന്നും?
ഹെറിറ്റേജ് സ്റ്റഡി ആയിട്ട് സെൻറ്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടേ കേരള സർക്കാരിൻ്റെ ഗ്രാമോസിനോപ്പിന് കീഴിലുള്ള ഒരു സ്ഥാപനമാണത്. അത് തൃപ്പുണ്ണിത്തറ ഹിൽ പാലസിലാണ് അതിൻ്റെ ഓഫീസ്. അപ്പോൾ 2014-15 വർഷങ്ങളാണ്. അപ്പോൾ ഞാൻ എൻ എം നമ്പൂരി എന്ന് പറഞ്ഞിട്ട് ഹിസ്റ്റോറിയൻ, അദ്ദേഹം അതിനായിരുന്നു എൻ്റെ ചാർജ്. പിന്നെ എം ജി എസ് നാരായണൻ ഉണ്ടായിരുന്നു സി എച്ച് എസിൻ്റെ. അപ്പോൾ എം ജി എസ് ആയിരുന്നു സി എച്ച് എസിൻ്റെ ഡയറക്ടർ ജനറൽ. അപ്പോൾ ആ സമയത്ത് എൻ എം നമ്പൂരി ഇത്തരത്തിലുള്ള ഈ ഹെറിറ്റേജ് സ്റ്റഡിയിൽ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ കുറേ വർക്കുകൾ നേരത്തെ ചെയ്തിട്ടുള്ളതുകൊണ്ട് എന്നെ അറിയാവുന്നതുകൊണ്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് സഹകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ അതിനകത്ത് സോഷ്യൽ കൺസൾട്ടൻ്റായി. ഞാനും പിന്നെ പി കെ ശിവദാസ് എന്നും പറഞ്ഞിട്ട് വാണിയംകുളം പഠനത്തിന് നേതൃത്വം കൊടുത്തൊരാളുണ്ട്. ഞാൻ രണ്ടുപേരും അതിനകത്ത് ജോയിൻ ചെയ്തു. നല്ലൊരു പ്രോജക്റ്റായിരുന്നു. അതായതൊരു എൻ്റെ ഒരു ഒരു മോഡലായിട്ട് കേരളം മുഴുവൻ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് നമ്പൂരി മാഷ് അത് പ്ലാൻ ചെയ്തു. അപ്പോൾ അതിന് തുടക്കം എന്നുള്ള രീതിയിൽ കുട്ടനാടൻ മേഖലയിൽ നിന്ന് 5 പഞ്ചായത്തുകൾ തിരഞ്ഞെടുത്തു. 5 പഞ്ചായത്തുകളിലെ ഒരു മോഡൽ അവിടുത്തെ വിദ്യാർത്ഥികളെ വെച്ചിട്ട്. അപ്പോൾ അതിൽ എൻ എസ് എസ് കോളേജിലെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു, ചങ്ങനാശ്ശേരി യൂണിവേഴ്സിറ്റി കോളേജ്, ആലപ്പുഴ, 5 കോളേജ് ഉണ്ടായിരുന്നു. 5 കോളേജിലെ മലയാളം വിഭാഗത്തിലും ചരിത്ര വിഭാഗത്തിലും പെട്ട കുട്ടികളെ, താല്പര്യമുള്ള കുട്ടികളെ എടുത്ത് പൂള് ചെയ്ത് നമ്മൾ വേണ്ട പല ട്രെയിനിങ്ങുകളൊക്കെ നടത്തി അവരെ ഒരുക്കിയെടുത്തിട്ടാണ് ഈ പഠനം പ്രവർത്തനം ആരംഭിച്ചത്. അത് വളരെ നല്ല, അതായതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എന്താ പറയുക, ഒരു ഹെറിറ്റേജ് ഡോക്യുമെൻ്റ് ചെയ്യാന്നുള്ളതാണ്. ഒരു ഡയറക്ടർമാരി ഉണ്ടാക്കുക. അപ്പോൾ അതെങ്ങനെ അതിൻ്റെ മെത്ത എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാ വില്ലേജിനും അതിൻ്റെതായ ഒരു എന്താ പറയുക, നമ്മൾ പറയില്ലേ ഓറൽ ചരിത്രം ഉണ്ടായിരിക്കും. അത് ആ ചരിത്രം അവർ ഈ എന്താ പറയുക, ഈ ഓറലായിട്ട് ഒക്കെയാണ്. ഒരു വാങ്മയ ചരിത്രം എന്നൊക്കെ പോലെ അങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പല കാര്യങ്ങളുണ്ടാവുമല്ലോ, നോളജ് വൈസ് ഉള്ളപ്പോൾ ഉദാഹരണം നല്ല നല്ല കൃഷി ഉണ്ടാവുക അവിടെ. അവിടെ നല്ല പിന്നെ എന്താ പറയുക, വാട്ടർ മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടാവാം, പുരാവസ്തുക്കൾ ഉണ്ടാവാം. അങ്ങനെ അവിടെ ലഭ്യമായിട്ടുള്ള പാരമ്പര്യമായിട്ട് ലഭ്യമായിട്ടുള്ള എന്തോ അതെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യാം. ഡീറ്റെയിൽഡ് സ്റ്റഡിയിലേക്ക് ഇപ്പോൾ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ അതിന് പാകത്തിൽ ഒരു ഒരു പഠന സംഘത്തെ ഒരുക്കിയെടുക്കുക. അപ്പോൾ വിദ്യാർത്ഥികളാകുമ്പോൾ നല്ലതാണല്ലോ, അവർക്ക് ഇത് പഠിക്കുക മാത്രമല്ല, അത് ആ ഒരു പ്രക്രിയയിലൂടെ അവർ കടന്നു പോകുമ്പോൾ അവർക്കും ഈ അറിവുകൾ ഉണ്ടാവാനും പ്രകാശം കിട്ടാനും ഒക്കെ സഹായകരമാവുമല്ലോ. ആ രീതിയിലാണ് വളരെ താല്പര്യമുള്ള നല്ല കുട്ടികളെ ചേർത്തിട്ടാണ് ചെയ്തത് അത്. അപ്പോൾ നമ്മൾ ഇതിന് പറ്റിയ രീതിയിൽ ഈ ചില ടെക്നിക്കുകൾ, ഇപ്പോൾ പി ആർ എ ടൂൾസ് ഉണ്ട്, പാർട്ടിസിപ്പേറ്ററി റൂറൽ അപ്രസിൽ എന്നൊക്കെ വളരെ അതിവേഗത്തിൽ ഒരു പ്രദേശത്തിൻ്റെ വിവരങ്ങൾ മനസ്സിലാക്കാനായിട്ട് സർവേ പറ്റില്ല. സർവേക്ക് ഭയങ്കര പരിമിതിയുണ്ട്. പിന്നെ അതിൻ്റെ സാമ്പിളിങ്ങും ഒക്കെ ആയിട്ട് പിന്നെ അതിന് സമയം കൂടുതലെടുക്കും. പിന്നെ ഓരോരുത്തർക്ക് ആ ഫോം ഫില്ല് ചെയ്യുന്നെടുക്കുന്നുണ്ട്. അങ്ങനെ മൊത്തത്തിൽ സമയത്തെ സംബന്ധിച്ചും അധ്വാനത്തെ സംബന്ധിച്ചും പിന്നെ വിവരങ്ങൾ ഒക്കെ കിട്ടുന്നതിനുള്ള കാലതാമസം സംബന്ധിച്ച് ഉണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പി ആർ എ ടൂൾസ്. അപ്പം അത് വിഷയമേഖലകളായി തിരിച്ച് 10-12 വിഷയങ്ങൾ, അതായത് ഓരോ പ്രദേശത്തിൻ്റെയും വിഷയമേഖലകൾ, ഇൻക്ലൂഡിങ് അവിടുത്തെ ഔഷധ സമ്പത്തും പക്ഷി സമ്പത്ത് മറ്റും അതെല്ലാം ഉൾപ്പെടെ കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിന് ട്രെയിനിങ് കൊടുത്തു. പിന്നെ അതിനകത്ത് വേറെ ഒരു ട്രാൻസിറ്റ് വാക്കും കൂടി അതിനകത്ത് ഉൾപ്പെടുത്തി. അതായത് ഒരു പ്രദേശത്തെ മാപ്പ് ചെയ്തിട്ട് അതിലൂടെ ഒരു വിദഗ്ധ സംഘത്തെ നടത്തിച്ച് അവർ കാണുന്നതും കേൾക്കുന്നതും മുഴുവൻ മാപ്പിൽ മാർക്ക് ചെയ്തിട്ടെടുക്കുന്ന രീതി. അങ്ങനെ 5 പഞ്ചായത്തിൽ നമ്മൾ വർക്ക് തുടങ്ങി. കുട്ടികൾ വളരെ ആഹ്ലാദപൂർവ്വമായി അവർ പങ്കെടുത്തു. അവർ ഈ വിവരങ്ങളൊക്കെ കുറേ ശേഖരിച്ച് കൊണ്ടുവന്നു. അപ്പോൾ അതിനിടയിൽ എന്ത് സംഭവിച്ചു വെച്ചാൽ അതിൻ്റെ ആ പഠനത്തിൻ്റെ ആ വിവരശേഖരണത്തിൻ്റെ പ്രാഥമിക ഘട്ടം പൂർത്തിയായി. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സാധിച്ചില്ല. അപ്പോഴേക്കും ഒന്നാമത്തെ കാര്യം ഈ എന്താ പറയുക, അതിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ. അപ്പോൾ ആഭ്യന്തര പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഒരു പഠനം നടത്തുന്നതിന് സർക്കാരിൻ്റെ ഒരു താല്പര്യം വേണ്ടേ, അതിൻ്റെ ഒരു പ്രശ്നം. അതിന് തൊട്ടുമുമ്പ് ഒരു പ്രശ്നം കൂടി ഉണ്ടായി. ഇത് അതാണ് നമ്പൂരി മാഷ് പരാലിസിസ് വന്നു.
അദ്ദേഹത്തിനൊരു മെൻ്റൽ ഷോക്കും സ്ട്രെസ്സും ഇതൊക്കെ ചില ഇതൊക്കെ അവിടുത്തെ ചില പ്രശ്നം കൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ്. അദ്ദേഹം അത്രയും തീവ്രമായിട്ട് ആഗ്രഹിക്കുകയും എന്താ പറയുക, ശാരീരികമായി ആസ്മ പോലുള്ള ശല്യമൊക്കെ ഉണ്ടായിട്ട് പോലും അതെല്ലാം അവഗണിച്ചിട്ട് കഠിനമായിട്ട് പ്രയത്നിക്കുകയും അദ്ദേഹത്തിൻ്റെ വലിയ സ്വപ്നമായിരുന്നു ചെയ്തത്. നമ്മൾ ഒപ്പം നോക്കുകയും ചെയ്തു. അതിനിടയ്ക്ക് ഉണ്ടായിരുന്ന ചില അനിഷ്ട സംഭവങ്ങളാണ് അദ്ദേഹത്തെ ഈ സ്ട്രെസ്സിലേക്കും ഷോക്കിലേക്കും നയിച്ച് അദ്ദേഹം പരാലിസിസ് ആയിപ്പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ അങ്ങനെ ആ ചാർജ് നമ്മൾ സുഹൃത്തായിട്ടുള്ള പി കെ, നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ശിവദാസിന്, പി കെ ശിവദാസൻ അദ്ദേഹം മരിച്ചുപോയി, പി കെ ശിവദാസിന് കൊടുത്തു. അപ്പോൾ നമ്മളങ്ങനെ ടീം വർക്കായിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തു. അത് എം ജി എസ് തന്നെയാണ് കൺസെൻറ്റ് കൊടുത്ത്, അത് പിന്നീട് അത് പ്രശ്നമായി. പിന്നെ എം ജി എസും അന്നത്തെ ഗ്രാമവികസന വകുപ്പ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു ജോസഫ്, അദ്ദേഹവുമായിട്ടുള്ള പ്രശ്നങ്ങൾ മൊത്തത്തിൽ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇല്ലാണ്ടായി, അത് മൊത്തം പോയി. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു പ്രസക്തി പ്രാധാന്യമൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. എം ജി എസിന് അത് ഉത്തമ ബോധ്യമായിരുന്നു. കാരണം ചിലത് കാലം കഴിയുന്തോറും നമുക്കത് നഷ്ടപ്പെട്ടു പോലും ചെയ്യും. ചില ഇപ്പോഴത്തെ ഒരു വികസനത്തിൻ്റെ രീതിയൊക്കെ വെച്ചിട്ടേ ധാരാളം നിർമ്മാണ പ്രവർത്തനങ്ങൾ വരും, പിന്നെ ധാരാളം പിന്നെ ഈ പറഞ്ഞ മാതിരി കോറികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വരും. അപ്പോൾ ഒരു പ്രദേശം എപ്പോഴും എപ്പോഴും ഇളക്കി മറിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും രൂപാന്തരം വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മണ്ണിലും അവശേഷിച്ചിട്ടുള്ള അവിടുത്തെ സംസ്കാരത്തിൻ്റെ തെളിവുകളെല്ലാം തന്നെ ഏത് നിമിഷവും നഷ്ടപ്പെട്ടോ. മനസ്സിലും അങ്ങനെ തന്നെയാണല്ലോ, തലമുറകൾ മാറിക്കൊണ്ടിരിക്കുന്നു, പ്രായമായവർ മരിച്ചു പോകുന്നു, പുതിയ ആളുകൾക്കാണെങ്കിൽ നമ്മൾ ഗ്രാസ് റൂട്ടിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കുറവല്ലേ, ശ്രദ്ധിച്ചറിയാലോ. പാരമ്പര്യമായിട്ട് കൈമാറുന്ന അറിവുകൾ വളരെ വളരെ കുറഞ്ഞു. ഇപ്പോഴുള്ള അറിവുകൾ ഇൻ്റർനെറ്റ് ഡിപ്പെൻഡൻ്റ് അല്ലേ, വെളിയിൽ നിന്ന് വരുന്ന അറിവുകളാണ്. അതുകൊണ്ടാണ് നമുക്ക് തൊട്ടടുത്ത സസ്യങ്ങളെ സംബന്ധിച്ച്, തൊട്ടടുത്ത പരിസരങ്ങളുടെ കാര്യങ്ങളെ സംബന്ധിച്ചല്ല കൂടുതലറിവ്, ലോകത്തെക്കുറിച്ച് നല്ല അറിവുണ്ടോ. ഈ സ്വന്തം മണ്ണിൻ്റെ സ്വന്തം ചുറ്റുപാടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവ് കുറവായിരിക്കും. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് അതീവ വേഗതയിൽ വികസിക്കുന്ന ഒരു ആധുനിക നാഗരികതയുടെ കാലത്ത് മണ്ണിലും മനസ്സിലും അവശേഷിച്ചിട്ടുള്ള ഈ പൈതൃകത്തിൻ്റെ അടയാളങ്ങളും ഓർമ്മകളും തിരിച്ചെടുക്കുക, അതിനുള്ള ഒരു 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 സംഭവമായിട്ട് അതിൻ്റെ ഒരു തുടക്കം ഒരു പരീക്ഷണം മാതിരിയാണ് കുട്ടനാട് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ട്രയൽ ചെയ്യല്ലേ, അപ്പോൾ അതിനകത്ത് ഇനി അതിനകത്തുള്ള സ്ട്രെങ്ത്തും വീക്ക്നെസ്സും നമുക്ക് പിന്നെ വിശകലനം ചെയ്ത് അടുത്തേക്ക് നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴേ അതൊരു മാതൃകയായിട്ട് നമ്മൾ എടുക്കുന്ന സമയത്ത് അതിന് കുറവുകൾ പരിഹരിക്കാം, അതിന് സാധ്യതകൾ ഉപയോഗിക്കാം. അങ്ങനെയാണത് തുടങ്ങിയത്. പക്ഷേ അത് നിർഭാഗ്യവശാലം ഇല്ലില്ല പൂർത്തിയാക്കി അതിൻ്റെ വിശകലനം. അത് ആ ഡാറ്റ റോ ഡാറ്റ കുറേ കിട്ടിയെങ്കിലും അതിന് അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ സർക്കാർ കൊണ്ടുവരണ്ട്. ആ പഠനം പൂർത്തീകരിക്കാനും ആ പൂർത്തീകരിച്ച പഠനത്തെ അധികരിച്ചിട്ട് വിശകലനം നടത്തി നമുക്ക് ഈ ഡയറക്ടർ തയ്യാറാക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തണമെങ്കിൽ സർക്കാരിന് അങ്ങനത്തെ സമീപനം വേണ്ട. അങ്ങനെയാണ് അത് നിന്നു പോയത്. വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയായിരുന്നു. ഏത് ഇപ്പോൾ നിങ്ങളൊക്കെ ഹിസ്റ്ററി പഠിക്കുന്ന കുട്ടികളല്ലേ, ചരിത്ര പഠനത്തിന് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഇത്. നമ്മൾ ഒരു ഒരു ഗ്രൂപ്പായിട്ടൊക്കെ പോയി അവനവൻ്റെ ഭൂപ്രദേശത്ത് മറ്റു പോയി അവിടെ എന്താണ് എന്താണുള്ളത് എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലൊരു പഠന രീതിയാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയണം. അത് പിന്നെ പിന്നെ പലരും ഹെറിറ്റേജ് സ്റ്റഡീസ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണുന്നുണ്ട്, പക്ഷേ എന്ത് നടക്കുന്നത് എനിക്കറിയില്ല. പിന്നീട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടില്ല.